SBS Radio.
നമസ്കാരം ശ്രീ വൈക്കം സുന്ദർ രാജീവ്, സ്വാഗതം എസ് ബി എസ് മലയാളത്തിലേക്ക്.
നമസ്കാരം.
ഓസ്ട്രേലിയയിൽ കർശനമായ ഉപഭോക്തൃ നിയമമാണ് നിലവിലുള്ളത്. എന്നാൽ കുറച്ചുപേരെങ്കിലും ഇതേക്കുറിച്ച് അത്ര അവബോധരായിരിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തെക്കുറിച്ച് ഒന്ന് സംസാരിക്കാമെന്ന് കരുതിയതും. ഓസ്ട്രേലിയൻ നിയമപ്രകാരം എന്താണ് ഉപഭോക്തൃ നിയമം എന്ന കാര്യം തന്നെ ആദ്യം ഒന്ന് വിശദീകരിക്കാമോ?
ഓക്കെ. ഉപഭോക്തൃ അല്ലെങ്കിൽ കൺസ്യൂമർ ലോ എന്ന് പറയുന്ന ഓസ്ട്രേലിയയില് 2010 ഒരു ആക്ട് വന്നു. അതാണ് കോമ്പറ്റീഷൻ ആൻഡ് കൺസ്യൂമർ ആക്ട്. ഈ ആക്ടിന്റെ ഷെഡ്യൂൾ 2 വാട്ട് ഇസ് നോൺ ആസ് ഓസ്ട്രേലിയൻ കൺസ്യൂമർ ലോ, ACL. ഈ ACL എന്ന് പറയുന്നത് അതൊരു കോംപ്രിഹെൻസീവ് ഫ്രെയിംവർക്ക് ആണ്. ഇറ്റ്സ് എ കോംപ്രിഹെൻസീവ് ഫ്രെയിംവർക്ക് ഓഫ് ഓൾ കൺസ്യൂമർ ലീഗൽ ഫ്രെയിംവർക്ക് ആൻഡ് ഗൈഡ് ലൈൻസ് ഓക്കെ ഫോർ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് കൺസ്യൂമേഴ്സ്. അതാണ് ഈ ഓസ്ട്രേലിയൻ കൺസ്യൂമർ ലോ. ഓസ്ട്രേലിയയുടെ കൺസ്യൂമർ ലോ ഉൾക്കൊള്ളുന്ന ഒരു അതിന്റെ ബേസിസ് ആണ് ഓസ്ട്രേലിയൻ കൺസ്യൂമർ ലോ, കൺസ്യൂമേഴ്സ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്.
ഓക്കെ, അപ്പോൾ ഇത് എന്തൊക്കെയാണ് ഇതിന്റെ കീഴിൽ വരുന്നത്?
ഓസ്ട്രേലിയൻ കൺസ്യൂമർ ലോയുടെ താഴെ വരുന്നത് ഓക്കെ, അത് ഒരു കൺസ്യൂമേഴ്സ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓക്കെ, നാഷണൽ അൺഫെയർ കോൺട്രാക്ട് ലോ അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഗ്യാരണ്ടി, കൺസ്യൂമേഴ്സ് റൈറ്റ്സ്, ഒരു കൺസ്യൂമറുടെ ഓക്കെ ജനറൽ റൈറ്റ്സ് എന്തൊക്കെയാണ് ഓക്കെ, അതെങ്ങനെ എൻഫോഴ്സ് ചെയ്യാൻ പറ്റും, എൻഫോഴ്സ് ചെയ്യാനുള്ള ബോഡീസ് എന്തൊക്കെയാണ്, അവരുടെ പവേഴ്സ് എന്താണ്, ഇതാണ് ഇതിന്റെ താഴെ വരുന്നത്.
ഓക്കെ, ഈ ഉപഭോക്തൃ നിയമം അനുസരിച്ച് ഉപഭോക്താക്കൾക്ക് ലഭിക്കാവുന്ന അവകാശങ്ങൾ എന്തൊക്കെയാണ്?
കൺസ്യൂമേഴ്സിനുള്ള റൈറ്റ്സ് എന്ന് പറയുന്നത് കുറച്ച് കോംപ്രിഹെൻസീവ് ആണ്. ഫസ്റ്റ് ഇസ് കൺസ്യൂമർ ഗ്യാരണ്ടീസ്. ഓസ്ട്രേലിയൻ കൺസ്യൂമർ ലോയിൽ പറയുന്നതാണ് ഈ കൺസ്യൂമർ ഗ്യാരണ്ടി. ഇതിൽ 3 ഗ്യാരണ്ടീസ് ഉണ്ട്. ഫസ്റ്റ് ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഹൂ ഇസ് കവേർഡ് അണ്ടർ ദ ഓസ്ട്രേലിയൻ കൺസ്യൂമർ ലോ. അതായത് ഈ നിയമത്തിന് താഴെ വരുന്ന കൺസ്യൂമേഴ്സ് എന്ന് പറയുന്ന ഡെഫിനേഷനുള്ളിൽ വരുന്നത് ഒക്കെ എന്താണ് എന്നുള്ളത് ആദ്യം ഞാൻ പറയാം. എനി പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസസ് അണ്ടർ $40,000 ഓഫ് വാല്യൂ, അത് ബിസിനസ്സിനായാലും പേഴ്സണൽ യൂസിനായാലും അണ്ടർ $40,000, ഓവർ $40,000 ആണെങ്കിൽ ഫോർ പേഴ്സണൽ ആൻഡ് ഹൗസ് ഹോൾഡ് യൂസ്, ഇതാണ് ഇവരാണ് കൺസ്യൂമേഴ്സ് അണ്ടർ ഓസ്ട്രേലിയൻ കൺസ്യൂമർ ലോ. ഇവർക്ക് ഒക്കെ ഒരു ബ്ലാങ്കറ്റ് ഗ്യാരണ്ടി ഉണ്ട്. ലെജിസ്ലേഷൻ തന്നെ കൊടുക്കുന്ന ബ്ലാങ്കറ്റ് ഗ്യാരണ്ടീസ് ആണ് 3. റിപ്പയർ, റീപ്ലേസ്മെന്റ് ആൻഡ് റീഫണ്ട്. അല്ലെങ്കിൽ ഒരു ഒരു പ്രോഡക്റ്റ് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടായി ഓക്കെ, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും കുറവ് അല്ലെങ്കിൽ സർവീസസ്, ഇതിൽ ആദ്യത്തെ റൈറ്റ് ആണ് റിപ്പയർ, റീപ്ലേസ്മെന്റ് ഓർ റീഫണ്ട്, അല്ലെങ്കിൽ ക്യാൻസലേഷൻ ഓഫ് ദ സർവീസ്, ദാറ്റ് ഇസ് ക്യാൻസലിംഗ് ദ സർവീസ്. 3 ഈ കോമ്പൻസേഷൻ ഫോർ ഡാമേജസ് ഓർ ലോസ്. ഇതാണ് ഈ കൺസ്യൂമർ ഗ്യാരണ്ടീസ് എന്ന് പറയുന്നത്. ഈ 3 റൈറ്റ്സും ഉണ്ട്. ഓക്കെ, ഇറ്റ്സ് കവേർഡ്.
ഓക്കെ, അപ്പൊ അതായത് ഇപ്പോ നമ്മളൊരു സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിന്റെ റിപ്പയർ, റീപ്ലേസ്മെന്റ് എല്ലാം ഉൾപ്പെടുന്നതാണ് ഈ കൺസ്യൂമേഴ്സിനുള്ള അവകാശങ്ങൾ എന്ന് പറയുന്നത്.
അതെ, റിപ്പയർ, റീപ്ലേസ്മെന്റ് ഓർ റീഫണ്ട്, സെക്കൻഡ് ക്യാൻസലിംഗ്, 3 കോമ്പൻസേഷൻ.
ഓക്കെ, അങ്ങനെ നോക്കിയാൽ ഇപ്പോൾ നമ്മൾ കടകളിൽ നിന്നും സാധനങ്ങളും മറ്റും വാങ്ങുമ്പോൾ, അതിപ്പോ ഭക്ഷണ സാധനങ്ങളൊക്കെ ആണെങ്കിലും പലതും ഇപ്പോൾ കടകൾ തന്നെ തിരിച്ചു വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ കമ്പനികൾ തിരിച്ചു വിളിക്കാറുണ്ട്. തിരിച്ചു വിളിക്കുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങളാണെങ്കിൽ ഇത്തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മൾ കഴിക്കുകയും അത് എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്താൽ ഒരു ഉപഭോക്താവിന് എന്താണ് ചെയ്യാൻ കഴിയുക? എവിടെയാണ്
പരാതിപ്പെടുന്നത്? നമ്മളിപ്പോ വാങ്ങുന്നത് ഭക്ഷണ സാധനങ്ങളാണെങ്കിൽ ഓക്കെ, അത് ഇറ്റ് ഇസ് ഓൾസോ കവേർഡ് അണ്ടർ ദ ഫുഡ് സേഫ്റ്റി ലോസ്. ഫുഡ് സേഫ്റ്റി അതോറിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു അതോറിറ്റി തന്നെ ഉണ്ട്. അവർക്ക് ഒരുപാട് പവേഴ്സ് ഉണ്ട്, ഓക്കെ, റൈറ്റ്സ് ആൻഡ് പവേഴ്സ്. അവര് ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ്, അതായത് ആക്ഷൻസ് ഓക്കെ, ഈ റെസ്റ്റോറന്റ് അല്ലെങ്കിൽ ഈ ഫുഡ് ബേസ്ഡ് പ്രോഡക്ട്സ് വിൽക്കുന്ന ആൾക്കെതിരെ അവര് നടപടിയെടുക്കാൻ പറ്റും. അത് ദാറ്റ്സ് കവേർഡ് അണ്ടർ ദ ഫുഡ് സേഫ്റ്റി റെജീം. അത് മാത്രമല്ല, ഇത് കൂടാതെ 3 രണ്ടാമത് കൺസ്യൂമർ ലോയുടെ റെജീം, കൺസ്യൂമർ ഓക്കെ, അതായത് പ്രോഡക്ട് സേഫ്റ്റി, അതിന്റെ താഴെ വരാം. പിന്നെ ദ ലാസ്റ്റ് ആൻഡ് ഒബ്വിയസ് ഇസ് കോർട്ട് സിസ്റ്റം, വിച്ച് ഇസ് എ ടോർഷിയസ് ക്ലെയിം. ടോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഫീൽഡ് ഓഫ് ലോ ഉണ്ട് ഓക്കെ, ഇൻ കോമൺ ലോ ഓക്കെ, ഇറ്റ്സ് എ വെരി ഓൾഡ് ഫീൽഡ് ഓഫ് ലോ, ടോർഷിയസ് ക്ലെയിം. ഇപ്പോ ഒരാളുടെ നെഗ്ലിജൻസ് കാരണം അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിന്റെ ഓക്കെ ഒരു അതിൽ പ്രോഡക്ട് സേഫ്റ്റി അങ്ങനത്തെ കോണ്ടാക്ട് മൂലം ഓക്കെ എന്തെങ്കിലും ഡാമേജസ് ഡാമേജസ് ഇഞ്ചുറി അങ്ങനെ പറ്റിയാൽ ഇൻക്ലൂഡിംഗ് യുനോ ഭക്ഷണം കഴിക്കുമ്പോൾ ഫുഡ് പോയിസണിങ് അങ്ങനത്തെ കാര്യങ്ങൾ വന്നാൽ കോടതികളിൽ ടോർഷ്യസ് ക്ലെയിംസ് നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റും അണ്ടർ ടോർസ് ലോ ഓഫ് ടോർസ്. പിന്നെ സിവിൽ ലയബിലിറ്റി ആക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കോംപ്രിഹെൻസീവ് ആക്ട് തന്നെ ഉണ്ട്. ഈ ടോർഷ്യസ് ക്ലെയിംസിനെ ഡീൽ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ആക്ട് ആണത്. സോ അങ്ങനെ പല മാർഗങ്ങളുണ്ട്.
ഓക്കെ, ഇത് ആരോടാണ് ഉപഭോക്താക്കൾ ആദ്യം പരാതിപ്പെടേണ്ടത്?
ഇപ്പൊ ന്യൂ സൗത്ത് വെയിൽസ് ആണെങ്കിൽ ന്യൂ സൗത്ത് വെയിൽസ് കൺസ്യൂമറിന്റെ സിവിൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ എന്ന് പറഞ്ഞിട്ടൊരു ട്രിബ്യൂണൽ ഉണ്ട്, എൻകാറ്റ്. ഓൾ ട്രൈബ്യൂണൽസ് ആർ ക്ലബ്ഡ് അണ്ടർ എൻകാറ്റ്. ഈ എൻകാറ്റിൽ ഓരോ ഡിവിഷൻ ഉണ്ട്. ഓക്കെ, ഹോം ബിൽഡിംഗ് ഡിവിഷൻ, കൺസ്യൂമർ ഡിവിഷൻ എന്ന് പറഞ്ഞിട്ട് കൺസ്യൂമർ കേസസിന് മാത്രമുള്ള ഒരു ഡിവിഷനാണ് കൺസ്യൂമർ ഡിവിഷൻ. ഓക്കെ, അവിടെ ഫയലിംഗ് ഫീ വളരെ കുറവാണ്. ഇറ്റ്സ് എ വെരി ഇൻഫോർമൽ ട്രിബ്യൂണൽ ആണ്. ഓക്കെ, അവിടെ പോയിട്ട് കംപ്ലൈന്റ് കൊടുക്കാം. ഓക്കെ, മെയിൻലി ദാറ്റ്സ് ദ മെയിൻ ബിസിനസ്. ഓഫീസ് ഓഫ് ഫെയർ ട്രേഡിംഗിൽ പരാതിപ്പെടാം. ഓഫീസ് ഓഫ് ഫെയർ ട്രേഡിംഗിന്റെ തന്നെ ഡിവിഷൻ ആയിരുന്നു ഈ കൺസ്യൂമർ ട്രേഡ് ആൻഡ് ടെൻസ് ട്രിബ്യൂണൽ. അത് ഇപ്പോൾ എൻകാറ്റ് ആയി, ന്യൂ സൗത്ത് വെയിൽസ് സിവിൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. സോ നമ്മുടെ നാട്ടിൽ കൺസ്യൂമർ കോർട്ട് പോലെയാണ് ഇവിടെ എൻകാറ്റ്. അവിടെ പരാതിപ്പെടാം. ഡിഫറെന്റ് സ്റ്റേറ്റിൽ അവരുടെ ട്രിബ്യൂണൽസ് ഉണ്ട്.
ഓക്കെ, ഇനിയിപ്പോ സാധനങ്ങൾ നമ്മൾ വാങ്ങാൻ പോകുമ്പോൾ, അതിപ്പോ ഭക്ഷണം ആയാലും അല്ലെങ്കിൽ മറ്റേ ഏതെങ്കിലും സാധനമാണെങ്കിലും, എന്തൊക്കെയാണ് പ്രത്യേകമായി ഒരു ഉപഭോക്താവ് ശ്രദ്ധിക്കേണ്ടത്?
ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, ഈ വിൽക്കുന്ന ആളുണ്ടല്ലോ അല്ലെങ്കിൽ ഈ സ്ഥലത്ത് നമ്മൾ വാങ്ങാൻ പോകുന്നത്, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ആവശ്യമുള്ള, അതായത് നമ്മൾ എന്ത് ഏത് യൂസിനാണ് നമ്മൾ അത് വാങ്ങുന്നതോ ആ പ്രോഡക്റ്റ്, ഓക്കെ, അതിനു വേണ്ടിയാണ് നമ്മൾ വാങ്ങുന്നത് എന്നുള്ളത് നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം. ഇപ്പൊ നമ്മൾ ഒരു സെയിൽസ്മാനോ അല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് നമ്മൾ ചോദിക്കുമ്പോൾ, ഓക്കെ, നമ്മൾ ഇത് പറയുന്നു, എനിക്ക് ഈ സാധനം കൊണ്ട് ഇതിന്റെ ഉള്ള യൂസ് ഇതാണ്, ഓക്കെ, ഇതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഓക്കെ, എനിക്ക് മൊബൈൽ ഫോൺ വേണം. ഓക്കെ, ആ മൊബൈൽ ഫോണിന്റെ യൂസ് ഇതാണ്, ഇത് ഈ യൂസിന് വേണ്ടിയാണ് ഞാൻ വാങ്ങുന്നത് എന്ന് പറയുമ്പോൾ ആ സെയിൽസ്മാൻ, ഓക്കെ, ഈ പർട്ടിക്കുലർ മൊബൈൽ ഫോൺ നിങ്ങൾ പറയുന്ന യൂസിന് ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട്, ഇഫ് ഇറ്റ്സ് നോട്ട് ദെൻ ഇറ്റ് ബിക്കംസ് മിസ്ലീഡിംഗ് ആൻഡ് ഡിസെപ്റ്റീവ് കോണ്ടാക്ട്. സോ ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത്, ഓക്കെ, വാങ്ങുന്ന പ്രോഡക്റ്റ് നമ്മൾ എന്ത് ഏത് യൂസിനാണ് നമ്മൾ വാങ്ങുന്നത്, അത് നമ്മുടെ ഉപയോഗത്തിന് അത് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ, അത് ഫസ്റ്റ് നോക്കണം. ദാറ്റ്സ് ദ മെയിൻ തിങ്.
ഓക്കെ, ഒരു എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു പോയ സാധനങ്ങളൊക്കെ നമ്മൾ കടയിൽ കാണാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഒരു ഉപഭോക്താവിന് പരാതിപ്പെടാൻ സാധിക്കുമോ? അതായത് ഇപ്പം ഒരു സാധനം വാങ്ങുന്ന അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് കണ്ടെത്തിയാൽ അത് ഏത് ഘട്ടത്തിലാണ് ഒരു ഉപഭോക്താവിന് അല്ലെങ്കിൽ ഒരു കൺസ്യൂമറിന് പരാതിപ്പെടാൻ കഴിയുക?
ഇതില് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. സോ ഫസ്റ്റ്ലി, ഇപ്പൊ നിങ്ങളൊരു പ്രോഡക്റ്റ് വാങ്ങുന്നു, അത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ, അത് വാങ്ങുമ്പോൾ തന്നെ അത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ, ഓക്കെ, യു ക്യാൻ ക്ലെയിം എ റെമഡി ഫ്രം ദ റീറ്റെയിലർ. റീറ്റെയിൽ, അതായത് വിൽക്കുന്ന ആളുണ്ടല്ലോ, ഏത് കടയിലാണോ നിങ്ങൾ വാങ്ങിയത്, യു ക്യാൻ ഗെറ്റ് ദ റെമഡി ഫ്രം ദ റീറ്റെയിലർ. ചില റെമഡീസ് യു ക്യാൻ ക്ലെയിം എ റെമഡി ഡയറക്ട്ലി ഫ്രം ദ മാനുഫാക്ചറർ അല്ലെങ്കിൽ ഇമ്പോർട്ടർ. അത് ഫോർ എക്സാമ്പിൾ, അക്സെപ്റ്റബിൾ ക്വാളിറ്റി അല്ല, മാച്ചിങ് ഡിസ്ക്രിപ്ഷൻ അല്ല, എനി എക്സ്ട്രാ പ്രോമിസസ് ലൈക്ക് ഇത്, ഓക്കെ, 5 കൊല്ലം ഇത് ഈ പ്രോഡക്റ്റ്, ഓക്കെ, നന്നായിട്ട് ഇത് പെർഫോം ചെയ്യും, അങ്ങനത്തെ പെർഫോമൻസ് കണ്ടീഷൻ ക്വാളിറ്റി, റിപ്പയർസ് ആൻഡ് സ്പെയർ പാർട്സിനെ കുറിച്ചുള്ളത് അത് മാനുഫാക്ചറിന്റെ അടുത്ത്. ബട്ട് വേറെ ബാക്കിയുള്ള കൺസ്യൂമർ ഗ്യാരണ്ടീസ് ഉണ്ടല്ലോ, അത് യു ക്യാൻ ഡയറക്ട്ലി കംപ്ലെയിൻ ടു ദ റീറ്റെയിലർ, അതായത് ദാറ്റ് പർട്ടിക്കുലർ ഷോപ്പ് വേർ യു ബൈ.
ഓക്കെ, അപ്പൊ അതുവഴി നമുക്ക് റീഫണ്ടിനോ റീക്ലെയിമിനൊക്കെ സാധ്യതയുണ്ട് അല്ലേ? ഓക്കെ, ഇനിയിപ്പോ ഒരു കാര്യം കൂടെ ഉള്ളത്, ഇപ്പൊ നമുക്കറിയാം ടിക്കറ്റ് വെച്ച് ഇവിടെ ലൈവ് സ്റ്റേജ് ഷോകളും അല്ലെങ്കിൽ അതുപോലെ സിനിമയും മറ്റ് പരിപാടികളും ഒക്കെ സംഘടിപ്പിക്കാറുണ്ട്. ഇത് ഉപഭോക്തൃ നിയമത്തിന്റെ കീഴിൽ വരുന്നതാണോ? അതുപോലെ തന്നെ ഇത് ഉപഭോക്തൃ നിയമത്തിന്റെ കീഴിൽ വരുന്നതാണെങ്കിൽ ഇതിൽ ഉപഭോക്താവിന് എന്ത് സംരക്ഷണമാണ് ഈ നിയമം നൽകുന്നത്?
ഉപഭോക്തൃ നിയമത്തിന്റെ കീഴിൽ വരുന്നതാണ്. ഓക്കെ, ഷോ എന്ന് പറയുന്ന ഒരു സർവീസാണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഇതാണ്. ഇപ്പൊ ഒരു അഡ്വർടൈസ്മെന്റിൽ ഇതാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന സർവീസ് അല്ലെങ്കിൽ ഗൂഡ്സ് അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ യു ആർ സീയിങ് യുനോ ഷോ അല്ലെങ്കിൽ കോൺസെർട്ട്, ഓക്കെ, ഇതില് ഇതാണ് നടക്കാൻ പോകുന്നത് എന്ന് എക്സ്പ്രസ്ലി എഴുതിയിട്ടുണ്ടെങ്കിൽ ആൻഡ് അതല്ല നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ലെജിസ്ലേറ്റീവ് ഫ്രേസ് ഉണ്ട് ഓസ്ട്രേലിയയിൽ. ഇറ്റ്സ് നോൺ എസ് മിസ്ലീഡിംഗ് ആൻഡ് ഡിസെപ്റ്റീവ് കോണ്ടക്ട്. അത് ട്രേഡ് പ്രാക്ടീസസ് ലോയുടെ, ഓക്കെ, വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സബ്ജെക്ട് ആണ്. ഓക്കെ, ഈ കോമ്പറ്റീഷൻ ആൻഡ് കൺസ്യൂമർ ആക്ട് തന്നെ ഉണ്ട്. ഓക്കെ, മിസ്ലീഡിംഗ് ആൻഡ് ഡിസെപ്റ്റീവ് കോണ്ടക്ട് എന്ന് വെച്ചാൽ എന്തുവാ? കോണ്ടക്ട് ഓർ റെപ്രസെന്റേഷൻ that is likely to mislead or deceive. Mislead, okay, deceive എന്ന് പറഞ്ഞാൽ ഓക്കെ കള്ളം പറയാ, അതാവണമെന്നില്ല. മിസ്ലീഡ് ചെയ്യുകയാണെങ്കിൽ പോലും ഓക്കെ ഇറ്റ് കംസ് അണ്ടർ മിസ്ലീഡിംഗ് ആൻഡ് ഡിസെപ്റ്റീവ് കോണ്ടക്ട്. സോ അതിന് പല റെമഡീസ് ഉണ്ട് ഓക്കെ ഇൻ കോർട്സ്, കമേഴ്ഷ്യൽ കോർട്സ്. ഓക്കെ ഫോർ എക്സാമ്പിൾ ഈ മിസ്ലീഡിംഗ് ആൻഡ് ഡിസെപ്റ്റീവ് കോണ്ടക്ട് കൊണ്ട് എന്തെങ്കിലും ലോസ് അല്ലെങ്കിൽ ഇഞ്ചുറി ഉണ്ടെങ്കിൽ യു ക്യാൻ ഗിറ്റ് കോമ്പൻസേഷൻ, അല്ലെങ്കിൽ യുനോ മണി ബാക്ക്. ഈവൻ കൺസ്യൂമർ ലോ അതിൽ പറയുന്നുണ്ട് ഓക്കെ ദറ്റ് മിസ്ലീഡിംഗ് ആൻഡ് ഡിസെപ്റ്റീവ് കോണ്ടക്ട് യു യു ആർ എലിജിബിൾ ടു ഗെറ്റ് യു മണി ബാക്ക്. ഞാൻ പറഞ്ഞില്ലേ ആ ബേസിക്കലി ആ ത്രീ കൺസ്യൂമർ ഗ്യാരണ്ടീസ് ഓക്കെ ലെജിസ്ലേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന, അതിൽ വൺ ഓഫ് ദ ഗ്യാരണ്ടി ആണ് റീഫണ്ട്. ക്ലെയിം ഓഫ് സർവീസസ് എന്തായാലും പറ്റില്ല, ബട്ട് റീഫണ്ട് പറ്റൂല്ലേ.
ഓക്കെ, ഇപ്പൊ ഞാൻ ഇതിന്റെ ഒരു ഉദാഹരണമായിട്ട് ഞാനൊന്ന് ചോദിക്കട്ടെ. ഇപ്പോ ഇവിടെ മോഹൻലാൽ സ്റ്റേജ് ഷോ കൊണ്ടുവന്നു, അപ്പൊ ആ സമയത്ത് ഇതൊരു ഒരു വിവാദമായിരുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് ലൈവ് ഷോ എന്ന പരസ്യം ചെയ്യുകയും മോഹൻലാൽ അവിടെ ലിപ്സിങ് ചെയ്യുകയുമായിരുന്നു എന്നത് ഒരു വലിയ വിവാദത്തിലേക്ക് നയിച്ചായിരുന്നു. അപ്പൊ അത് ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, അപ്പൊ അത്തരത്തിലുള്ള പരിപാടികൾ അല്ലെങ്കിൽ ലൈവ് സ്റ്റേജ് ഷോസ് ഇവിടെ പ്രീ റെക്കോർഡഡ് ആയിട്ട് വരുമ്പോൾ ഇതിന് ഉപഭോക്തൃ നിയമം ഉപഭോക്താക്കൾക്ക് എന്തെങ്കിലും സംരക്ഷണം നൽകുന്നുണ്ടോ?
മോഹൻലാലിന്റെ ഷോ ഇവിടെ നടന്നത് അതൊരു ആ ഫാക്ച്വൽ കോണ്ടെക്സ്റ്റ് ഉണ്ടല്ലോ ഓക്കെ, അതൊരു ഗ്രേ ഏരിയ ആണ്. ബിക്കോസ് ഒരു കോടതിയിലും ഇതുവരെ ടെസ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ് ഓക്കെ. പിന്നെ ഇതിന് തന്നെ ഒരുപാട് ആംഗിൾസ് ഉണ്ട് ഓക്കെ. ലൈവ് ഷോ എന്ന് പറയുന്നത് ഓക്കെ ലൈവ് ഷോ ഓക്കെ, വാട്ട് യു മീൻ ബൈ ലൈവ് ഷോ? ലൈവ് ഷോ ആണെങ്കിൽ മോഹൻലാൽ ലൈവ് ആയിട്ട് വന്നല്ലോ, മോഹൻലാൽ ലൈവ് ആയിട്ട് പാടിയില്ല ഓക്കെ, അത് പ്രീ റെക്കോർഡഡ് ആയിരിക്കാം ഓക്കെ. ബട്ട് മോഹൻലാൽ ലൈവ് ആയിട്ട് വന്നല്ലോ ഓക്കെ, അങ്ങനെ ഒരു ആർഗ്യുമെന്റ് കൊണ്ടുവരാം ഓൺ ബോത്ത് ദ സൈഡ്സ് ഓക്കെ. ബോത്ത് ദ സൈഡ്സ് ആർഗ്യുമെന്റ്സ് ഉണ്ട് ഓക്കെ, ബട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഇപ്പം ഇത് മറ്റേ സൈഡ് ആർഗ്യൂ ചെയ്യാം ഓക്കെ. മോഹൻലാൽ ലൈവ് ആയിട്ട് വന്നു ഓക്കെ, ആർട്ടിസ്റ്റ് ആണെന്ന് ഓക്കെ അഡ്വർടൈസ്മെന്റ് കൊടുത്തു ഓക്കെ, എല്ലാം റൈറ്റ് ആണ്. ബട്ട് മോഹൻലാൽ ലൈവ് ആയിട്ട് വന്നല്ലോ, നമ്മൾ മോഹൻലാലിന് പകരം വേറെ ആരെയും കൊണ്ടുവന്നില്ല. മോഹൻലാൽ അവിടെ ഉണ്ടായിരുന്നു,
അല്ലെങ്കിൽ റീഫണ്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ടോ?
അത് പറയാൻ ബുദ്ധിമുട്ടാണ്. ബിക്കോസ് ഓക്കെ അതൊരു ഭയങ്കര ഗ്രേ ഏരിയയാണ് ഓക്കെ, ഇതുവരെ കോടതികളിൽ ടെസ്റ്റ് ചെയ്യാത്തതാണ്. സി ലോ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും ഓക്കെ. നമുക്ക് നമ്മളോട് ഇതാണ് റെപ്രസെന്റ് ചെയ്തത്, നമ്മൾക്ക് ഓക്കെ അഡ്വർടൈസ് ചെയ്തത് ഇതാണ് ഓക്കെ, ഇത് കിട്ടും ഓക്കെ. അത് കിട്ടിയില്ലെങ്കിൽ മിസ്ലീഡിംഗ് ഡിസെപ്റ്റീവ് കോണ്ടക്ട് ആണ് ഓക്കെ. ബട്ട് ഈ സാഹചര്യം ഉണ്ടല്ലോ, ഈ ഫാക്ട്, ഈ ആർട്ടിസ്റ്റ് ഓക്കെ അവിടെ വന്നിട്ട് ഓക്കെ ലിപ്സിങ് അല്ലെങ്കിൽ ഓക്കെ ഇത് പ്രീ റെക്കോർഡഡ് ഇതിനു വേണ്ടി പുള്ളിക്കാരി ലിപ്സ് അല്ലെങ്കിൽ പുള്ളിക്കാരി ലിപ്സിങ് മാത്രം ചെയ്തു എന്നുള്ളത് ഓക്കെ, അത് എത്രത്തോളം ഓക്കെ കോടതികൾ ഇതെങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യും എന്നുള്ളത് ഇറ്റ്സ് എ ഗ്രേ ഏരിയ ഓക്കെ. ബിക്കോസ് ഇതുവരെ അങ്ങനെ ഒരു കേസ് വന്നിട്ടില്ല ഓക്കെ. സോ ഇറ്റ്സ് ആർഗ്യുവബിൾ ഓക്കെ, രണ്ട് സൈഡ് ആർഗ്യൂ ചെയ്യാവുന്നതാണ്. അത് 100% പ്രൊട്ടക്ഷൻ കിട്ടുമോ എന്നുള്ളത് ഇറ്റ്സ് ലെഫ്റ്റ് ടു ദ കോർട്സ്. ഇതുവരെ അതിലൊരു ഒരു ഡെസിഷൻ അല്ലെങ്കിൽ ഇതിലൊരു ഒരു എന്തുവാ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ പറയാൻ ബുദ്ധിമുട്ടാണ്. ബിക്കോസ് അത് അൺചാർട്ടഡ് വാട്ടേഴ്സ് ആണ്, അൺടെസ്റ്റഡ് ടെറിട്ടറി ആണത് ആ പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ്.
പരസ്യം ചെയ്ത രീതിയിലുള്ള ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരാളുടെ ഒരു ആബ്സെൻസ് ഉണ്ടെങ്കിൽ അത് പരാതിപ്പെടാവുന്ന ഒരു കാര്യമാണോ?
ആ അത് പരാതിപ്പെടാവുന്ന കാര്യമാണ്, യെസ് വെരി വെൽ. ബിക്കോസ് അവർ അഡ്വർടൈസ് ചെയ്ത ഒരാളാണ് ഓക്കെ, അല്ലെങ്കിൽ ഈ സർവീസ് ആണ്, ആ ആർട്ടിസ്റ്റ് വന്നില്ല ഓക്കെ, യെസ് അത് 100% പരാതിപ്പെടാനുള്ള ഒരു
ഓക്കെ. പിന്നീട് അത് നിയമപരമായി മുന്നോട്ട് പോയി നിയമ നടപടികളെല്ലാം നടത്തിയ ശേഷം മാത്രമായിരിക്കും അല്ലെ അതിന് എന്തെങ്കിലും ഒരു എന്തെങ്കിലും
ഉണ്ടാവുക?
ഓക്കെ, തീർച്ചയായിട്ടും ഓക്കെ. എന്തായാലും ഓസ്ട്രേലിയൻ ഉപഭോക്തൃ നിയമത്തെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ എസ് ബി എസ് മലയാളം ശ്രോതാക്കളോട് വിവരിച്ചതിന് വളരെയധികം നന്ദി.
Hear more stories in your language by visiting sbs.com.au.